Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
നമ്മുടെ മനുഷ്യരൂപത്തിലുള്ള ഒരു ഗുരുവിന്റെ ആവശ്യമേ വന്നില്ല. പക്ഷെ പറയുന്നു, എന്നാലും അങ്ങന്റെ ആചാര്യനാണ്, അങ്ങയുടെ ആജ്ഞയെ പാലിച്ച് അതുകൊണ്ടാണ് എനിക്ക് ജ്ഞാനം പ്രാപ്തമായത്. സന്തുഷ്ടരായിട്ടാണ് പ്രകൃതി തന്നെ എന്നെ ദേവതാരൂപത്തിൽ ഉദ്ദേശിച്ചത്. ഇതിഹ പ്രതിജ്ഞയെ പറയുന്നു, ഇനി ആചാര്യം സംശയിച്ചാലും ഇവൻ മറ്റേതെങ്കിലും ആചാര്യന്മാരെ അടുത്ത് പോയി ഇനി വിദ്യ വല്ലതും പഠിച്ചു, ഞാനത് സേവനം ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ആശ്രമത്തിൽ വന്നിട്ട് ഗുരു എന്തെങ്കിലും സേവനം ചെയ്യാൻ പറയുമ്പോൾ ഇതിനല്ലോ ആശ്രമത്തിൽ വന്നത്. ആശ്രമത്തിൽ വന്നത് ഈശ്വരനെ കാണാൻ വേണ്ടിയിട്ടാണ്. അതിനൊരു ഉത്തമനായ ഗുരുവിനെ അന്വേഷിച്ചു ആണ് നടന്നത്. അങ്ങനെ ഒരു ഉത്തമനായ ഗുരു എന്നുള്ള വിശ്വാസത്തിലാണ് ആശ്രമത്തിൽ ചെന്നത്. ഗുരു എന്താ പറയുന്നത്? ഇവിടെ സേവനമാണ് ഇത് ചെയ്യുക. അപ്പൊ മനസ്സിൽ ആദ്യം വരുന്ന എന്താണ്? പ്രതിഷേധം. എന്നാലും നോക്കാം, തൽക്കാലം എങ്ങനെയാണ്, എത്ര ദിവസം ഇത് പോകും. അപ്പൊ പ്രത്യേകിച്ചൊന്നുമില്ല, ഗുരു സേവനത്തിൽ തന്നെ നിയോഗിക്കുകയാണ്. ശരി, എന്നാ ഇത് വെട്ടത്തിന് വേറെ ഗുരുവിനെ നോക്കാം. എന്തുകൊണ്ട്? താൻ ഉത്തമനാണ്, തനിക്ക് നേരത്തെ ഈശ്വര സാക്ഷാത്കാരമാണ് വേണ്ടത്, അതിന് ഗുരു സഹായിക്കുന്നില്ല. ഇതാണ് സാധാരണ ശിഷ്യന്മാർ വിചാരിക്കുന്നത്. എല്ലാ ശിഷ്യന്മാരും സ്വയം കരുതുന്നു ഉത്തമനാണ് എന്നാണ്. താൻ യോഗ്യനായ ശിഷ്യനാണ്, അതുകൊണ്ടാണല്ലോ ഉത്തമനായ ഗുരുവിനെ അന്വേഷിച്ചു നടക്കുന്നത്. സ്വയം ഗുരുവിന് താൻ ഉത്തമനാണെന്ന് ബോധ്യമില്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ ഉത്തമനായ ഗുരുവിനെ അന്വേഷിച്ച് നടക്കുന്നു? ശ്രേഷ്ഠനായ യോഗ്യനായ ഗുരുവിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ആദ്യം അവന് തോന്നും, ഞാൻ ഉത്തമനാണ്, യോഗ്യനാണ്, എനിക്ക് ഉത്തമനായ ഗുരുവിൽ പറ്റും. കുറഞ്ഞ ഗുരുക്കന്മാരൊന്നും ശരിയാകത്തില്ല. പക്ഷെ സത്യകാമൻ അങ്ങനെയൊന്നുമില്ല. സത്യമാൻ ഗുരു പറഞ്ഞു അനുസരിച്ച്. ഇന്നത്തെ കാലത്ത് ആരോടെങ്കിലും ഗുരുകുലത്തിൽ ചെല്ലുമ്പോൾ ആടിനെ മേയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആടിനെ മേയ്ക്കും, ഇനി എന്നാ ആനയെ കിട്ടുന്നു എന്നുള്ള പ്രതീക്ഷയാണ്. ആനയെ കിട്ടിയില്ലെങ്കിൽ ഗുരുവിന്റെ അടുത്ത് പറയും, പിന്നീട് കാണാം, സലാം പറയും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ദേവതകൾ തന്നെ അശ്രദ്ധയിൽ തപസ്സിൽ സന്തുഷ്ടരായി ദേവതകൾ തന്നെ ഉപാസിക്കുന്നു. അതുകൊണ്ട് പറയുന്നു, അന്യേ മനുഷ്യേഭ്യ ഭഗവാൻ ദൈവമേ കാമേ ഭൂയാ. മനുഷ്യരല്ല എന്നെ ഉപദേശിച്ചത്, മനുഷ്യരാരും എന്നെ ഉപദേശിച്ചിട്ടില്ല. അതുകൊണ്ട് എന്റെ ആഗ്രഹമാണ് എന്താണ്, ഇനി അങ്ങയിൽ നിന്ന് എനിക്ക് ഉപദേശം കിട്ടണം. അതെല്ലാം ഉപദേശിച്ചെങ്കിലും അങ്ങയുടെ ഉപദേശമാണ്. ഗുരുവിന് അധികം ഒന്നും ചെയ്യാനില്ല. ശിഷ്യൻ ഗുരുവിന്റെ ആജ്ഞയെ പരിപാലിച്ച് ആ പാകതയെ നേടിക്കഴിഞ്ഞാൽ തങ്ങളുടെ ഗുരുവിനധികം ജോലിയൊന്നും. എന്തുകൊണ്ട് പറയുന്നു? പറയും, ഇത് സത്യകാമനൊന്നും അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല. സേവനം ചെയ്യുന്നത് മണ്ടന്മാരായതുകൊണ്ടല്ല, ബുദ്ധിയില്ലാത്തവർക്ക് വേണ്ടിയുള്ളതല്ല. സത്യകാമൻ അതിലൂടെ തന്നെ എല്ലാം അറിഞ്ഞു. അതുകൊണ്ടാണ് അടുത്ത് പറയുന്നത്, ശ്രുതം ഹേവമേ ഭഗവദ്ദൃശേഭ്യ ആചാര്യ ദൈവ വിദ്യ വിദിത സാധിഷ്ഠം പ്രാപതിതി ഇതി തസ്മി ഹേദ ഏവ അവോച നഹന കിഞ്ചന വിയായേതി വിയായേതി. അപ്പോൾ ഇവിടെ സത്യകാമൻ എന്താണ് പറയുന്നത്? ശ്രുതം ജീവമേ, ഞാനിത് കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സത്യകാമൻ ഒരിടത്തും പോയി പഠിച്ചില്ല, ഗുരുകുലത്തിൽ വന്നു തപസ് മാത്രമേ അനുഷ്ഠിച്ചുള്ളൂ, സേവനം മാത്രമേ അനുഷ്ഠിച്ചുള്ളൂ. പക്ഷെ പറയുന്നു ഞാനിതെല്ലാം കേട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ അറിയേണ്ടതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. സത്യകാമൻ എന്താണ് കേട്ടിട്ടുള്ളത്? ഭഗവത് ദൃശ്യാചാര്യ, അങ്ങേപ്പോലുള്ള ആചാര്യന്മാര് പ്രകൃതിയിൽ നിന്ന് തന്നെ എനിക്ക് വേണ്ട പാഠങ്ങളെല്ലാം തന്നു എന്നിരിക്കലും എന്താണ് അങ്ങേപ്പോലുള്ള ആചാര്യന്മാര്, ശ്രേഷ്ഠന്മാരായ ആചാര്യന്മാര്, വിദ്യാവിദ്യ അവരിൽ നിന്നാണ് ഈ വിദ്യ നേടേണ്ടത്, അതിൽ നിന്നാണ് വിദ്യ പ്രാപിക്കേണ്ടത്. അങ്ങനെ വന്നാൽ സാധിഷ്ഠം പ്രാപത്, ആ വിദ്യയാണ് പൂർണ്ണതയെ നൽകുന്നത്. ഞാൻ വേണ്ടതെല്ലാം അറിഞ്ഞിട്ടുണ്ട്, എന്നാലും ആ ഗുരുവിൽ നിന്ന് കിട്ടുന്ന ആ വിദ്യയാണ് ആ വിദ്യയുടെ പൂർണ്ണതയെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആചാര്യൻ മനസ്സിലാക്കി ഇവനെ വിദ്യയെ ഉപദേശിക്കാൻ സമയമായി കിട്ടുന്നു. ആദ്യം തന്നെ ആശ്രമത്തിൽ വന്നപ്പോൾ തന്നെ ഇവനെ ഉപദേശിച്ചിരുന്നെങ്കിൽ അതവന് കാര്യമായ പ്രയോജനം ചെയ്യുമായിരുന്നില്ല എന്നുണ്ട്. അവന് പാകത വന്നില്ല, അവനതിന് അധികാരിയായി. പക്ഷെ ഇപ്പോൾ അവൻ സ്വയം അവനധികാരിയായി, ഒരു ശ്രദ്ധ ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്, ആചാര്യനിൽ നിന്നും ഈ വിദ്യ ഗ്രഹിക്കണം. ഭഗവത് ദൃശ്യ ആചാര്യ ഭാഷകാരൻ ഇത് പലപ്പോഴും ഉദ്ധരിക്കുന്നു. വിദ്യ വിദ്യ സാധിഷ്ഠം പ്രാപ്തം, അങ്ങേപ്പോലുള്ളവരിൽ നിന്ന് ഈ വിദ്യ സ്വീകരിച്ചാലേ ഇത് പൂർണ്ണമാകത്തുള്ളൂ. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ആചാര്യൻ? അതേ വിദ്യയെ തന്നെ ഉപദേശിച്ചു സത്യകാമൻ. തസ്മീഹ ഏതദേവവാച, സത്യകാമൻ എന്താണോ മുമ്പ് ഗ്രഹിച്ചത്, കാരണം വിദ്യയ്ക്ക് മാറ്റമൊന്നുമില്ല, ഒന്ന് തന്നെ. ഏതാചാര്യകുലത്തിൽ പോയാലും ഏത് സമ്പ്രദായത്തിലായാലും ആത്യന്തികമായി ഒരു വിദ്യ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള വിദ്യ തന്നെ ഉപദേശിക്കുന്നു. അതുകൊണ്ട് അതേ വിദ്യയെ തന്നെ ഉപദേശിച്ചു, കൂടുതലൊന്നും പറയാനുണ്ടായിരുന്നു, അറിഞ്ഞതിൽ കൂടുതലൊന്നും. എന്തിനു പറയുന്നു അതിന്റെ പൂർത്തിക്ക് വേണ്ടി? എന്താണോ നക്കിഞ്ചനം ഈയായ, അതിലൊരക്ഷരം പോലും വിടാതെ അങ്ങനെ പൂർണ്ണമായും സാകല്യേന അങ്ങനെ ആ വിദ്യയെ പൂർണ്ണമാക്കി. അവസാനം ആചാര്യന്റെ ഉപദേശത്തിലൂടെ സത്യകാമന്റെ വിദ്യ പൂർണ്ണമാണ്. അപ്പൊ വിദ്യയെ പ്രാപിക്കുന്നതിനുള്ള മുഖ്യമായ ഉപായം ശ്രദ്ധ, തപസ്, സേവനം, സമർപ്പണം ഗുരുവിലുള്ള ഇതാണ്. ഇത് കഴിഞ്ഞ് മറ്റെല്ലാം ആകുന്നുള്ളൂ എന്നുള്ള ഒരു വലിയ പാഠമാണ് ഈ മന്ത്രത്തിലൂടെ ശ്രദ്ധി നൽകുന്നത്. ഇനി അടുത്ത് ഇതുപോലെയുള്ള ഒരു വിദ്യ ഉപദേശത്തെ കുറിച്ച് പറയാം. ഉപകോസ് ലോഹ വൈ കാമലായന സത്യകാമി ജാപാലി ബ്രഹ്മചര്യ ഉപാസ സത്യ ദ്വാദശ വർഷാണി അഗ്നി പരിചചാര സഹസ്മാ അന്യാൻ അന്തേവാസിന സമാവർത്തയൻ സംഹസ്മൈവ സമാവർത്തയതി. സത്യകാമൻ ഗുരുകുലത്തിൽ നിന്ന് അവസാനം ഗുരുവായി മാറി ആചാര്യന് ശേഷം ആ ഗുരുകുലത്തിന്റെ അധിപൻ സത്യകാമൻ. സത്യകാമന്റെ അടുത്തും ധാരാളം പേര് വിദ്യ അഭ്യസിക്കുന്നതിന് വേണ്ടി വന്നു. ഓരോരുത്തരുടെയും ഗുരു സ്വീകരിക്കുന്നത് അവരവരുടെ യോഗ്യതയ്ക്കനുസരിച്ചിട്ടാണ്. സത്യകാമൻ ഗുരുവിന്റെ അടുത്ത് ചെന്നപ്പോൾ സത്യകാമന് വേണ്ട വഴിയാണ് നിർദ്ദേശിച്ചത്, ഉപദേശിച്ചത്. സത്യകാമന്റെ അടുത്ത് ഉപകോസലം, കാമലായൻ എന്ന് പറയുന്നതാണ് പേര്. ഉപകോസലം ചെന്നു കമലന്റെ പുത്രൻ കാമലായനൻ എന്തി, അവിടെ ധാരാളം പേരുണ്ടായിരുന്നു. അതിൽ ഒരാള് അവിടെ ബ്രഹ്മചര്യം, ബ്രഹ്മചര്യ ഉപവാസം എന്ന് വെച്ചാൽ അവിടെ വേദം പഠിപ്പിച്ച സത്യകാമൻ. എത്ര ദ്വാദശ വർഷം, ദ്വാദശാബ്ദം വിദ്യ, ഒരു വിദ്യ സ്വായത്തമാകണമെങ്കിൽ അതിന് 12 വർഷം വേണമെന്നാണ് പഴയ കണക്ക്. അത് ഈ പറയുന്നത് പോലെയുള്ള ശ്രദ്ധാ തപസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിനു മുമ്പ് സാധിക്കും. അതൊന്നുമില്ലെങ്കിൽ 12 26 വർഷമായാലും ചിലപ്പോൾ ഒന്നും സാധിച്ചില്ലെന്നും വരും എന്നാണ് പൊതുവെ പറയുന്നത്. ദ്വാദശാബ്ദം വിദ്യ, വിദ്യ 12 വർഷം കൊണ്ട് നേടാവുന്നതാണ്. അതുകൊണ്ട് പഴയകാലത്ത് ആചാര്യകുലങ്ങളിൽ അങ്ങനെ ഒരു നിയമം വെച്ച് 12 വർഷം കഴിക്കുക, അത് കഴിഞ്ഞ് സമാവർത്തനം നടത്തുക. എന്നുവെച്ചാൽ ഗുരുകുലത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയി ധർമ്മത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചടങ്ങ് ഒത്താണ് ബിരുദദാനം. അത് ചെയ്തു വിദ്യാർത്ഥികളെല്ലാം മടക്കി വിട്ടു. പക്ഷെ ഒരാളെ മാത്രം, ഉപകോസലിനെ മാത്രം സത്യകാമൻ മടക്കിയില്ല. സപ്തോ ബ്രഹ്മചാരി കുശലം അഗ്നി പരിചാരി മാത്വ അഗ്നയ പരിവ്രവോചൻ പ്രബ്രുഹ്യസ്മാ ഇതി തസ്മൈ അപ്രോച്ചീവ പ്രവാസാഞ്ചക്രേ. സ്ഥാനഗതിയിൽ 12 വർഷം ഗുരുകുലത്തിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ, കാരണം 5 വയസ്സ് 10 വയസ്സിനകം ഗുരുകുലത്തിലെത്തിക്കും, പിന്നെ ഒരു 12 വർഷം, എന്തായാലും 20 വയസ്സിനകം അല്ലെങ്കിൽ 20 വയസ്സിനോട് അടുപ്പിച്ചൊരാൾക്ക് ഗുരുകുലത്തിൽ നിന്ന് മടങ്ങി വരാം. പക്ഷേ സത്യകാമൻ തന്റെ ശിഷ്യനായ ഉപകോസലിനെ മടക്കിവിട്ടില്ല, സമാവർത്തനം ചെയ്യിച്ചില്ല. മറ്റുള്ളവരെല്ലാം അത് ചെയ്യിച്ചു മടക്കിവിട്ടു. സ്വാഭാവികമായിട്ട് ഉപകോസലൻ ചിന്തിച്ചിരിക്കും, എന്താ എന്നോട് എന്നെ മാത്രം ബിരുദദാനം നടത്തിയില്ല, അതെന്തുകൊണ്ടാണ്? ഇത് അറിഞ്ഞുകൊണ്ട് സത്യകാമന്റെ ഭാര്യ സത്യകാമനെ സമീപിച്ച് ഋഷിപത്നി പറഞ്ഞു, ഈ ബ്രഹ്മചാരി വളരെ നല്ല രീതിയിൽ അഗ്നിയും പരിചരിച്ചാറ അഗ്നിയെ പരിചരിച്ചു. ഗുരുകുലത്തിൽ ശിഷ്യന്റെ മുഖ്യമായ ജോലിയാണ് അഗ്നിയെ പരിചരിക്കുക. അഗ്നിയെ പരിചരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഹവനം ചെയ്യുന്ന അഗ്നിയെ ഒരിക്കലും അണയാതെ സൂക്ഷിക്കുക. അതാണ് അഗ്നിയെ അണയാതെ സൂക്ഷിക്കുന്നതിന് അഗ്നിയുടെ അടുത്ത് പോയിരുന്നാൽ പോരാ, മറിച്ച് എല്ലാ ദിവസവും മനത്തിൽ പോകണം, ധാരാളം വിറവ് കൊണ്ടുവരണം. പ്രകൃതി എങ്ങനെയൊക്കെ ആയാലും ശരി, അഗ്നി അണയാത്ത രീതിയിൽ വിറവ് കൊണ്ടുവന്ന് അഗ്നിയെ ജ്വലിപ്പിക്കണം. അതൊരു വലിയ ജോലിയാണ്, കാട്ടിൽ പോയി തടിവെട്ടുക, വിറവ് കൊണ്ടുവരിക. ഇത് 12 വർഷം ചെയ്തു, കടുത്ത പണി ചെയ്തു. പക്ഷെ എന്നിട്ടും ബിരുദം മാത്രം കിട്ടിയില്ല. അപ്പോൾ ഋഷിപത്നി പറയുന്നു, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഈ ബ്രഹ്മചാരിയോട് ഉപേക്ഷ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ അഗ്നികൾ തന്നെ പരിഭവിക്കും. അഗ്നികൾ വെറും ജഡമായ പ്രകാശമല്ല, ദേവതകളാണ്. ആ ദേവതകൾ തന്നെ അങ്ങയോട് കോപിക്കും, പരിഭവം വിചാരിക്കും. കാരണം അത്രമാത്രം എന്താണ് അഗ്നി പരിചരിച്ചാര, ഈ അഗ്നികളെ അവൻ പരിചരിച്ചെന്നാണ്. ഇത്ര സേവനം ചെയ്തവനാണ്. ഇത് പറഞ്ഞിട്ട് സത്യകാമൻ മൈൻഡ് ചെയ്തില്ല, അപ്രോച്ച് ചെയ്യുക, മറുപടിയൊന്നും പറഞ്ഞില്ല, സ്ഥലം വിട്ട്. വേറെ എന്തോ കാര്യത്തിന് വേറെ എവിടെ പോകണമായിരുന്നു, ആ യാഗമോ മറ്റോ നടത്താൻ വേണ്ടി. അതുകൊണ്ട് എന്ത് ചെയ്തു, ശിഷ്യനെയും ശ്രദ്ധിച്ചില്ല, ഭാര്യ പറഞ്ഞ ആവലാതെയും കേട്ടില്ല, സ്ഥലം വിട്ടു. സഹവ്യാധന അനസിതം ദദ്രേ തം ആചാര്യജായ ഉവാച ബ്രഹ്മചാരൻ ന അസാന കിന്നു ന അശ്നാസീതി സഹോവാച ബഹവഃ ഇമേ അസ്മിൻ പുരുഷേ കാമാ ന അനാത്യയാ വ്യാധിഭി പ്രതിപൂർണോ അസ്മി ന ആശിഷ്യാമീതി. പക്ഷെ ഉപകൗസലം പ്രയാസമായി, ഗുരു തന്നെ ശ്രദ്ധിച്ചില്ല. ഗുരു പത്നി പോയി ഗുരുവിനോട് പറഞ്ഞു, എന്നിട്ടും ഗുരു മറുപടി പറഞ്ഞില്ല, പോയി. ദുഃഖമായി. എന്താണ് ദുഃഖം? കാരണം താൻ ചെയ്ത സേവനത്തിൽ താൻ ഇത്രയും കാലം 12 വർഷം ചെയ്ത ഇതിലെന്തെങ്കിലും ന്യൂനത വന്നു, അങ്ങനെ ചിന്തിച്ചിരിക്കാം. എന്നിലുള്ള എന്തെങ്കിലും പോരായ്മ കൊണ്ടാണ് ഗുരു എന്നെ ഉപദേശിക്കാത്തത്, അല്ലെങ്കിൽ മറിച്ചാകാൻ വഴിയില്ല, എല്ലാവരും ഉപദേശിച്ചു, താൻ നല്ലവണ്ണം സേവനമെല്ലാം ചെയ്തവനുമാണ്, എന്നിലൊരു ന്യൂനതയും വന്നില്ല. ചിന്ത കൊണ്ട് വിശപ്പ് പോയി, ഭക്ഷണം കഴിച്ചില്ല, ചിന്താകുലനായി ഇരിക്കുന്ന കണ്ട് സ്നേഹം കൊണ്ട് കാരുണ്യം കൊണ്ട് ഗുരുപത്നി ചെന്ന് ചോദിച്ചെന്താ തിന്നുന്ന അശ്നാസി, എന്താ ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുന്നത്? ദുഃഖം കൊണ്ടാണോ പറയുന്നത്? എന്റെ മനസ്സിൽ പല ചിന്തകളുണ്ട്, എന്റെ മനസ്സ് വളരെ ദുഃഖിക്കുന്നു, എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എനിക്കും ആഗ്രഹങ്ങളുണ്ടെന്താണോ, വിദ്യ പൂർത്തിയായി ഗുരുവിന്റെ അനുഗ്രഹ ആശസ്സുകളോടുകൂടി തിരിച്ച് ഗ്രഹത്തിലേക്ക് മടങ്ങിപ്പോകണം, എന്റെ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിലുണ്ട്. പക്ഷെ ഗുരു അസന്തുഷ്ടനാണ്, അതുകൊണ്ടാണ് എന്നെ എന്ന് ധരിതി ധരിയാൾ ദുഃഖിച്ചു. അധ അഗ്നേഹ സമൂതിരേ തപ്തോ ബ്രഹ്മചാരി കുശലം നഹ പരിചാരി എന്ത അസ്മൈ പ്രബ്രാവാമേതി തസ്മൈ ഹോതു പ്രാണോ ബ്രഹ്മ കം ബ്രഹ്മ ഖം ബ്രഹ്മേതി. ഇവിടെ എന്താണ് ആചാര്യൻ ശിഷ്യനെ ഉപേക്ഷിച്ചത്? വസ്തുത ഉപേക്ഷിക്കുകയല്ല, ഈ ശിഷ്യൻ പരമയോഗ്യനാണ്, അതുകൊണ്ട് ഇവന് പരമമായ വിദ്യ തന്നെ ലഭിക്കുന്നു. മറ്റുള്ളവർക്ക് ബിരുദം കൊടുത്ത് പറഞ്ഞയച്ചു, പക്ഷെ ഇയാൾ അതുപോലെ, ഇയാൾ യോഗ്യനാണ്. ഗുരു അതിനൊരവസരം ഒരുക്കുകയായിരുന്നു, പൂർണ്ണമായ ജ്ഞാനം പ്രാപിക്കുന്നതിന് വേണ്ടി ഒരവസരം. ഗുരുക്കന്മാർ സഹനദാ ചെയ്യും, അവരെ അഭയം പ്രാപിക്കുന്നവർക്ക് വേണ്ടി അവസരങ്ങൾ കൊടുക്കുകയാണ്. അവസരങ്ങളിൽ അവരവസരത്തിനനുസരിച്ച് പ്രവർത്തിച്ച് അവിടെ നേടേണ്ടത് നേടണം. ഇവിടെ എന്ത് ചെയ്തു? ശിഷ്യൻ ചിന്താകുലനായി, ഇത്രയും എല്ലാം ചെയ്തിട്ടും തനിക്ക് ഫലം ഉണ്ടായില്ലല്ലോ. ഇപ്പോ അഗ്നേഹ സമൂതിരെ, ഈ അഗ്നികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുക, അഗ്നി ദേവതകൾ ഇവിടെ യജ്ഞശാലയിൽ ഓരോ സ്ഥലത്തും ഓരോ അഗ്നി സ്ഥാപിക്കുന്നുണ്ട്. ഓരോ അഗ്നിയും ഓരോ പേരുണ്ട്, അഹവനിയും അന്വഹാരി ഭജനം, ഇങ്ങനെ ഓരോ പേരുകളുണ്ട്. ഋത്വിക്കളും ആ അഗ്നി അഭിമാന ദേവതകളെല്ലാം കൂടി പരസ്പരം പറഞ്ഞു, എന്താണോ തപ്തോ ബ്രഹ്മചാരി, ബ്രഹ്മചാരി വളരെ ദുഃഖിക്കുന്നുണ്ട്, കുശലന്ന പരിചാരി നല്ലവണ്ണം നമ്മളെ ഇത്രയും കാലം ശുശ്രൂഷിച്ചതാണ്, നശിക്കാതെ സംരക്ഷിച്ചതാണ്. തസ്മൈ പ്രബ്രഹാമ, നമുക്കൊരു കാര്യം ചെയ്യാം, അവന് വേണ്ട വിദ്യ ഉപദേശിക്കാം. ഈ ഒരു അവസരമാണ് ഗുരു കൊടുക്കുന്നത്, ഒരുക്കി കൊടുത്തത്. ഗുരു ആഗ്രഹിച്ച എന്താണോ അവനെ താനല്ല ഉപദേശിക്കേണ്ടത്, അവന് ഉപദേശം കിട്ടേണ്ടത് ദേവതകളിൽ നിന്നാണ് ഉപദേശം കിട്ടേണ്ടത്. അത് ഗുരു അവിടെ നിന്ന് മാറി എന്നാലേ ഇത് സംഭവിക്കും. മറ്റു ശിഷ്യന്മാരെക്കാൾ ശ്രേഷ്ഠമായ വിദ്യ അവന് ലഭിക്കണം, അതിനു വേണ്ടിയിട്ടാണ്. പക്ഷെ ശിഷ്യൻ ചിന്താകുലനായി, ശരിയാണ്, പക്ഷേ ശിഷ്യൻ യോഗ്യനായതുകൊണ്ട് അങ്ങനെയുള്ളവന് ഉദ്ദേശിച്ചു, ഉപാസന ഉപദേശിച്ചു. സഹോവാച ജാനാമ്യഹം യത് പ്രാണോ ബ്രഹ്മ ഖം ച ദുഃഖം ച ന വിജാനാമീതി ഹേഹോചുർ യത് ഭാവകം തദൈവ ഖം യദൈവ ഖം തദൈവ കമിതി പ്രാണം ജാസ്മൈ തദാകാശം ച ഊചഹു. ഇത് പറഞ്ഞു എന്താണോ, പ്രാണോ ബ്രഹ്മ, പ്രാണമാണ് ബ്രഹ്മം ഉപദേശിച്ചു. കാരണം ഉപാസന അങ്ങനെയാണ് നിർദ്ദേശിച്ചത്. കം ച ബ്രഹ്മ, ഖം ബ്രഹ്മ, എന്താണ് അത് ഖം, എന്താണ് ഖം, അവർ തമ്മിൽ സംവാദമായി ഗുരുശിഷ്യ രൂപത്തിൽ പറഞ്ഞ ഖം തന്നെയാണ് ഖം, ആ പ്രാണം തന്നെയാണ് ആകാശം. ഇങ്ങനെ ഉപാസിക്കുന്ന ബ്രഹ്മത്തെ പ്രാണനായി ഉപാസിക്കാൻ, ആകാശമായി ഉപാസിക്കാൻ, ആനന്ദമായി ഉപാസിക്കാൻ എല്ലാം വേണ്ട നിർദ്ദേശങ്ങൾ അഗ്നി കൊടുത്തു. അതഹേനം ഗഹപത്യു അനുശാസ പൃഥിവി അഗ്നി അന്നം ആദിത്യേതി യേഷ ആദിത്യേ പുരുഷോ ദൃശ്യതേ സോഹം അസ്മി തയേവാഹമസ്മീതി തയേതമേവം വിദ്വാനുപാസ്തേ അപഹദേ പാപകൃത്യാം ലോകീ ഭവതി സർവമായുരേതി ജോഗ് ജീവതി നാസ്യവരപുരുഷാഹ ക്ഷീയന്ത ഉപവയം തം ഭുഞ്ജാമോ അസ്മിച്ച ലോകേ അമുഷ്മിച്ച ഏതമേവം വിദ്വാനുപാസ്തേ അദഹേനം അന്വാഹാരിഭജനോ അനുശാസ ആബോധിച്ചോ നക്ഷത്രാണി ചന്ദ്രമായി യേശ ചന്ദ്രമസി പുരുഷോ ദൃശ്യത്തെ സോഹമസ്മി തയേവാഹമസ്മീതി തയ ഏതം ഏമം വിദ്വാനുപാസ്തെ അപഹതേ പാപകൃത്യാം ലോകീ ഭവതി സർവമായുരേതി ജോഗ് ജീവതി നാസ്തി അവരപുരുഷാഹ ക്ഷീയന്ത ഉപവയം തം ഭുഞ്ജാമോ അസ്മിച്ച ലോകേ അമുഷ്മിച്ച ഏതമേമം വിദ്വാനുപാസ്തേ അതഹേനം അഹവനീയോ അനുശാസ പ്രാണ ആകാശോ ജ്യോർവിദ്യുതി യേഷ വിദ്യുതി പുരുഷോ ദൃശ്യത്തെ സോഹമസ്മി തയേവാഹമസ്മീതി തയ ഏതമേവം വിദ്വാനുപാസ്തെ അപഹത്തെ പാപകൃത്യാം ലോകീ ഭവതി സർവമായുരേതി ജ്യോഗ് ജീവതി നാസ്ത്യവരപുരുഷാഹ ക്ഷീയന്ത ഉപവയം തം ഭുഞ്ജാമോ അസ്മിച്ച ലോകേ അമുഷ്മിച്ച ഏതമേവം വിദ്വാനുപാസ്തെ ഹോചു ഉപകോസലാമ്യ തേ അസ്മന്വിദ്യ ആത്മവിദ്യ ആചാര്യസ്തു തേ ഗതി വക്തമാഹാസ്യ ആചാര്യ തം ആചാര്യോ അഭിവാദ ഉപകോസല ഇതി. ഇവിടെ അഹവനീയ ഇവിടെ ഓരോ അഗ്നിയുടെയും പേര് പറയുന്നു. ഈ അഗ്നികൾ അന്വാഹാരി പചനം അഹവനീയം തുടങ്ങിയ അഗ്നി പ്രാണം ആകാശം ലോകവിദ്യു അവിദ്യത്തിലുള്ള പുരുഷൻ അതാണ് നിന്നുള്ള പുരുഷൻ, ആദിത്യത്തിലുള്ള പുരുഷൻ അതാണ് നിന്നുള്ള പുരുഷൻ എന്നിങ്ങനെ ആത്മതത്വത്തെ ഉപദേശിച്ചു, അതിന്റെ ഫലവും പറഞ്ഞു. പറഞ്ഞു ഇതാണ് ആത്മവിദ്യ. ഉപദേശിച്ചതിന് ശേഷം പറഞ്ഞു എന്താണ് ആചാര്യസ്ഥത്തെ ജതിമത്ത മാർഗം എന്താണോ അത് ആചാര്യൻ തന്നെ ഉപദേശിച്ചു ഉപാസനന്റെ മാർഗം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് വളരെ കാലം കഴിഞ്ഞ് ആചാര്യൻ വന്നു ചേർന്ന ദുരത്തിൽ ഉപകോസല കണ്ട് സത്യകാമന് സംഭവിച്ചതുപോലെ സത്യകാമനും ഉപകോസലിനെ ഒരു പരീക്ഷണത്തിനായി അവിടെ എത്തിച്ചുപോയി. മടങ്ങി വന്ന് ഉപകോസലിനെ വിളിച്ച് ഭഗവൈദിഹ പ്രതിശുശ്രാവ ബ്രഹ്മവിദ ഇവ സൗമ്യതേ മുഖം ഭാതി അനുശിഷ്യാദ്ഭോദ്രീന്യസ്വമ്യകിലോചന്നി. പണ്ട് സത്യകാമനോട് ഗുരു ചോദിച്ചതുപോലെ തന്നെ ചോദിച്ചു എന്താണ് സൗമ്യത്തെ മുഖം ബാധി ബ്രഹ്മവിദൈവ. ഓ, നിന്നെ നോക്കുമ്പോ നീ ഒരു ബ്രഹ്മജ്ഞാനിയെ പോലെ ശോഭിക്കുന്നുണ്ടല്ലോ. അത് തന്നെ പറഞ്ഞത് ആരാണ് നിന്നെ ഉപദേശിച്ചത്? നീ ആചാര്യന് എന്തെങ്കിലും തോന്നിയാലോ, താൻ വേറൊരാളിൽ നിന്ന് വിദ്യ സ്വീകരിച്ചു എന്ന് കേട്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്ത് കാര്യമോ നടന്നത് അതിനെ ഒളിച്ചു വയ്ക്കുന്നത് പോലെ. അപ്പൊ നിഹ്നത ഒളിച്ചു വയ്ക്കുന്നത് പോലെ. ആ, പ്രത്യേകിച്ച് എന്താണ് എന്നെ ഇന്നാര് ഇന്നത് ഉപദേശിച്ചു എന്ന് വ്യക്തമായി പറഞ്ഞല്ലോ.